Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംരക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം മാർച്ച് മാസം 9-ാം തീയതി ഫ്രാൻസിസ് പാപ്പ നൽകിയ മധ്യാന പ്രാർത്ഥനാ സന്ദേശത്തിന്റെ സംഗ്രഹവും കേൾക്കാം. വാർത്തകൾ. മരുഭൂമിയുടെ നിശബ്ദത യേശുവിന്റെ സാന്നിധ്യത്താൽ ശ്രവിക്കലിന്റെ ഇടമായി മാറി. ഫ്രാൻസിസ് പാപ്പ. മാർച്ച് മാസം 8-9 തീയതികളിലായി റോമിൽ വെച്ച് നടന്ന ആഗോളതലത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരുടെ ജൂബിലി ആഘോഷത്തിൽ 30,000-ൽ അധികം ആളുകൾ സംബന്ധിച്ചു. 9-ാം തീയതി ഞായറാഴ്ച നടന്ന വിശുദ്ധ ബലിക്ക് കർദിനാൾ മൈക്കൽ ചേർണി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫ്രാൻസിസ് പാപ്പ തയ്യാറാക്കിയ സുവിശേഷ സന്ദേശം തദവസരത്തിൽ വായിച്ചു. മരുഭൂമിയിൽ യേശു നേരിട്ട പ്രലോഭനത്തെ പരാമർശിച്ചുകൊണ്ടുള്ള പാപ്പായുടെ സന്ദേശത്തിൽ നിശബ്ദതയുടെ അടയാളമായിരുന്ന മരുഭൂമിയെ മറ്റുള്ളവരെ ശ്രവിക്കുന്നതിനുള്ള ഇടമാക്കി രൂപാന്തരപ്പെടുത്തിയതിനെ അടിവരയിട്ട് പറഞ്ഞു. അനുസരണത്തിന്റെ മാതൃക നൽകുന്ന യേശുവിനെയാണ് ഇവിടെ കാണുന്നതെന്നും ഈ മരുഭൂമി അനുഭവത്തിലേക്ക് യേശുവിനെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നും എടുത്തു പറയുന്ന പാപ്പ മരുഭൂമിയിൽ മനുഷ്യൻ ഭൌതികവും ആത്മീയവുമായ ദാരിദ്ര്യം അനുഭവിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി. നാം പരീക്ഷിക്കപ്പെടുമ്പോൾ ഒറ്റയ്ക്കല്ല എന്ന സത്യം തിരിച്ചറിയണമെന്നും മറിച്ച് തിന്മയ്ക്കെതിരായ പോരാട്ടത്തിൽ യേശു നമുക്ക് ശക്തി പകരുന്നുവെന്നും പാപ്പ തന്റെ സന്ദേശത്തിൽ കുറിച്ചു. കർത്താവ് മരുഭൂമിയിലേക്ക് പോകുന്നത് താൻ എത്ര ശക്തനാണെന്ന് കാണിക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് ആത്മാവിനോടുള്ള യേശുവിന്റെ വിധേയത്വം വെളിപ്പെടുത്തുന്നതിനും പ്രചോദനങ്ങൾക്ക് സന്നദ്ധതയോടെ പ്രതികരിക്കുന്നതിനും വേണ്ടിയാണെന്ന് സന്ദേശത്തിൽ പറയുന്നു. നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണ് ദൈവമെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. പാപ്പായ്ക്കുവേണ്ടിയുള്ള അനുദിന ജപമാല പ്രാർത്ഥനകൾ വത്തിക്കാനിൽ തുടരുന്നു. മാർച്ച് മാസം 9-ാം തീയതി വൈകുന്നേരം ഫ്രാൻസിസ് പാപ്പായ്ക്കുവേണ്ടി വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റും റോം രൂപതയും ചേർന്നു നടത്തിയ ജപമാല പ്രാർത്ഥനയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഫെബ്രുവരി മാസം 14-ാം തീയതി പാപ്പായെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ധാരാളം വിശ്വാസികളാണ് പരിശുദ്ധ പിതാവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ക്രൈസ്തവർ മാത്രമല്ല മറ്റു മതത്തിൽപ്പെട്ടവരും പാപ്പായ്ക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും അവിശ്വാസികൾ പോലും പാപ്പായെ സ്നേഹത്തോടെ സ്മരിക്കുന്നുണ്ടെന്നും ആമുഖ സന്ദേശത്തിൽ ജപമാല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ വത്തിക്കാനിലെ സാംസ്കാരിക ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ഹൊസെ തൊളന്തിനോ മെന്തോസ പറഞ്ഞു. നമ്മുടെ പ്രാർത്ഥനകളും കരുതലും പാപ്പായോടൊപ്പമായിരിക്കട്ടെയെന്നും അതേസമയം ദുർബലതയെയും നൊമ്പരങ്ങളെയും കുറിച്ച് പാപ്പ നൽകുന്ന പഠനങ്ങൾ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെയെന്നും കർദിനാൾ പറഞ്ഞു. ഇത് രോഗികളായവരെയും പാവപ്പെട്ടവരെയും വേദനിക്കുന്നവരെയും ആർദ്രതയോടെ പരിപാലിക്കുവാൻ നമ്മെ ഉത്തരവാദിത്വമുള്ളവരാക്കട്ടെയെന്നും കർദിനാൾ കൂട്ടിച്ചേർത്തു. റോമൻ കൂരിയയുടെ ധ്യാനത്തിൽ ഓൺലൈനായി സംബന്ധിച്ച് ഫ്രാൻസിസ് പാപ്പ. വത്തിക്കാനിലെ പോൾ 6-ാം ശാലയിൽ വെച്ച് മാർച്ച് മാസം 9-ാം തീയതി ഉച്ചകഴിഞ്ഞ് ആരംഭിച്ച റോമൻ കൂരിയയ്ക്കുള്ള നോമ്പുകാല ധ്യാനത്തിൽ പൊന്തിഫിക്കൽ ഭവനത്തിന്റെ ഔദ്യോഗിക പ്രഭാഷകൻ ഫാദർ റോബർട്ടോ പസോളിനി തന്റെ ആദ്യ സന്ദേശം നൽകി. ധ്യാനത്തിൽ ഫ്രാൻസിസ് പാപ്പായും ഓൺലൈനായി സംബന്ധിക്കുന്നുണ്ട്. അതേസമയം മാർച്ച് മാസം 9-ാം തീയതി ഞായറാഴ്ച രാവിലെ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ, മോൺസിഞ്ഞോർ എഡ്ഗാർ പേഞ്ഞപ്പാറ എന്നിവരുമായി പാപ്പ റോമിലെ ജമെല്ലി ആശുപത്രിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. നിത്യജീവന്റെ ഭംഗി ക്രൈസ്തവ ജീവിതത്തിൽ വീണ്ടും കണ്ടെത്തണം. ഫാദർ പസോളിനി 2025 മാർച്ച് മാസം 9-14 വരെ വത്തിക്കാനിൽ വെച്ച് നടക്കുന്ന റോമൻ കൂരിയയുടെ നോമ്പുകാല ധ്യാനത്തിൽ പൊന്തിപ്പിക്കൽ ഭവനത്തിന്റെ ഔദ്യോഗിക പ്രഭാഷകനായ ഫാദർ റോബർട്ടോ പസോളിനി നിത്യജീവന്റെ പ്രത്യാശ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചിന്തകൾ പങ്കുവച്ചു. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ അടിസ്ഥാനപ്പെടുത്തി സഭയുടെ വിശ്വാസം മരണത്തെ വിജയിക്കുന്ന ജീവന്റെ പ്രത്യാശയാണ് വാഗ്ദാനം ചെയ്യുന്നതെങ്കിലും ഇന്ന് ഈ വാഗ്ദാനത്തെപ്പറ്റിയുള്ള അവബോധം ഏറെ കുറയുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി. ഈ നിസ്സംഗതയ്ക്ക് പകരം നിത്യജീവനെപ്പറ്റിയുള്ള അഗാധമായ മൂല്യവും സൌന്ദര്യവും കണ്ടെത്തുവാനുള്ള വിളിയാണ് ഇന്ന് ക്രൈസ്തവരിൽ നിക്ഷിപ്തമായിരിക്കുന്നതെന്നും അദ്ദേഹം അടിവരയിട്ടു. സിറിയയുടെ തീരദേശത്ത് വൻ ആക്രമണം. സിറിയയിൽ ഇക്കഴിഞ്ഞ നാളുകളിൽ പൊട്ടിപ്പുറപ്പെട്ട ആക്രമണങ്ങളിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതായും അനേകർക്ക് പരിക്കുകളേറ്റതായും റിപ്പോർട്ടുകളിൽ പറയുന്നു. അക്രമങ്ങളിൽ 6 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 13 കുട്ടികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എല്ലാ കക്ഷികളും ഉടൻ തന്നെ ശത്രുത അവസാനിപ്പിക്കുവാനും അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിനും മനുഷ്യാവകാശ നിയമത്തിനും കീഴിലുള്ള അവരുടെ കടമകളെ പൂർണ്ണമായി മാനിക്കുവാനും യുനിസെഫ് സംഘടന പ്രത്യേകം അഭ്യർത്ഥിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
ഇനി ഫ്രാൻസിസ് പാപ്പ ഞായറാഴ്ച വരമൊഴിയായി നൽകിയ ത്രികാല ജപ സന്ദേശം കേൾക്കാം. നാലു ഞായറാഴ്ചകൾ തുടർച്ചയായി പാപ്പായ്ക്ക് ഞായറാഴ്ചകളിൽ പതിവുള്ള മധ്യാഹ്ന പ്രാർത്ഥന നയിക്കാൻ കഴിഞ്ഞില്ല. ഫെബ്രുവരി 14 വെള്ളിയാഴ്ച ശ്വാസനാള വീക്കത്തെ തുടർന്ന് റോമിലെ അഗുസ്തീനോ ജെമേലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഫ്രാൻസിസ് പാപ്പ ഇരു ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിതനാണെന്ന് കൂടുതലായി നടത്തിയ പരിശോധനകളിൽ കണ്ടെത്തിയതിനാൽ അവിടെ ചികിത്സയിൽ തുടരുന്നതാണ് ഇതിനു കാരണം. പാപ്പായ്ക്ക് മധ്യാഹ്ന പ്രാർത്ഥനാ പ്രഭാഷണം നടത്താനോ ത്രികാല ജപം നയിക്കാനോ കഴിയുന്നില്ലെങ്കിലും പാപ്പായുടെ ത്രികാല ജപ സന്ദേശം കഴിഞ്ഞ വാരത്തിലെന്ന പോലെ ഈ ഞായറാഴ്ചയും പരിശുദ്ധ സിംഹാസനം പരസ്യപ്പെടുത്തിയിരുന്നു. ഈ വരമൊഴി സന്ദേശത്തിൽ പാപ്പായുടെ വിചിന്തനത്തിന് ആധാരം ലത്തീൻ റീത്തിന്റെ ആരാധനക്രമം അനുസരിച്ച് ഇക്കഴിഞ്ഞ ബുധനാഴ്ച, അതായത് വിഭൂതി തിരുനാൾ ആചരണത്തോടെയും സീറോ മലബാർ മലങ്കര കത്തോലിക്ക സഭകളിൽ അതിനു മുമ്പ് തിങ്കളാഴ്ചയും ആരംഭിച്ച നോമ്പുകാലവും സന്നദ്ധ സേവകരുടെ ജൂബിലി ആചരണ പശ്ചാത്തലത്തിൽ സന്നദ്ധ പ്രവർത്തനവും ആയിരുന്നു. പാപ്പായുടെ ഈ ചിന്തകൾ ഇനി കേൾക്കാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ബുധനാഴ്ച ചാരം പൂശൽ കർമ്മത്തോടെ നാം നോമ്പുകാലം ആരംഭിച്ചു. ഹൃദയ പരിവർത്തനത്തിന് നമ്മെ ക്ഷണിക്കുകയും ഉത്ഥാന ദിനത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്ന 40 ദിവസത്തെ അനുതാപയാത്രയാണിത്. ഈ കാലത്തെ ശുദ്ധീകരണത്തിന്റെയും ആത്മീയ നവീകരണത്തിന്റെയും സമയമാക്കി മാറ്റാൻ വിശ്വാസത്തിലും പ്രത്യാശയിലും ഉപവിയിലുമുള്ള വളർച്ചയുടെ ഒരു യാത്രയാക്കുന്നതിന് നമുക്ക് പരിശ്രമിക്കാം. ഞായറാഴ്ച രാവിലെ വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്കയുടെ ചത്തുരത്തിൽ സന്നദ്ധ സേവകരുടെ ജൂബിലി ആചരണത്തോടനുബന്ധിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടത് അനുസ്മരിച്ചുകൊണ്ട് പാപ്പ തന്റെ സന്ദേശം ഇപ്രകാരം തുടരുന്നു. കമ്പോളയുക്തിക്ക് അത്യധികം അടിമപ്പെട്ടിരിക്കുന്ന നമ്മുടെ സമൂഹങ്ങളിൽ സകലവും സ്വാർത്ഥ താൽപര്യത്തിന്റെയും ലാഭത്തിന്റെയും മാനദണ്ഡത്തിന് വിധേയമാകുന്ന അപകട സാധ്യതയുണ്ട്. ആകയാൽ സന്നദ്ധ സേവനം ഒരു പ്രവചനവും പ്രത്യാശയുടെ അടയാളവുമാണ്. കാരണം അത് ഏറ്റവും ആവശ്യത്തിലിരിക്കുന്നവർക്കായുള്ള സൌജന്യതയുടെയും ഐക്യദാർഢ്യത്തിന്റെയും സേവനത്തിന്റെയും പ്രാഥമ്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ഈ മേഖലയിൽ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന എല്ലാവരോടുമുള്ള എന്റെ കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ സമയവും കഴിവുകളും നിങ്ങൾ ഈ മേഖലയിൽ സമർപ്പിച്ചതിന് നന്ദി. മറ്റുള്ളവരിൽ പ്രത്യാശ ഉണർത്തിക്കൊണ്ട് സാമീപ്യത്തോടും ആർദ്രതയോടും കൂടി നിങ്ങൾ അവരെ പരിചരിക്കുന്നതിന് നന്ദി. ഈ വാക്കുകളെ തുടർന്ന് പാപ്പ തന്റെ ആശുപത്രി വാസത്തെക്കുറിച്ച് സന്ദേശത്തിൽ പരാമർശിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു. സഹോദരി സഹോദരന്മാരെ, എന്റെ നീണ്ട ആശുപത്രി വാസത്തിനിടയിൽ സേവനാത്സുഖ്യവും പരിചരണത്തിലുള്ള ആർദ്രതയും ഞാൻ അനുഭവിച്ചറിയുന്നു. പ്രത്യേകിച്ച് ഭിഷഗ്വരന്മാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് അവർക്ക് എന്റെ ഹൃദയംഗമമായ നന്ദി. ഇവിടെ ആയിരിക്കുന്ന ഈ വേളയിൽ ഞാൻ വ്യത്യസ്ത രീതികളിൽ രോഗികളുടെ ചാരത്തായിരിക്കുന്നവരെക്കുറിച്ച് ചിന്തിക്കുന്നു. ഈ രോഗികൾക്ക് അവർ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ അടയാളമാണ്. നമുക്ക് വേണ്ടത് ഇതാണ്: പരീക്ഷണങ്ങളിലായിരിക്കുന്നവർക്ക് വേദനയുടെ അന്ധകാരത്തിൽ അല്പം വെളിച്ചം കൊണ്ടുവരുന്ന ആർദ്രതയുടെ അത്ഭുതം. പ്രാർത്ഥനയിലൂടെ എന്നോട് സാമീപ്യം പ്രകടിപ്പിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും ഹൃദയംഗമമായ നന്ദി. ഞാനും നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ റോമൻ കൂരിയായുടെ ആത്മീയ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോകുന്നവരോട് ഞാൻ ആത്മീയമായി ഒന്നു ചേരുന്നു. ഈ വാക്കുകളെ തുടർന്ന് പാപ്പ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള തന്റെ ക്ഷണം നവീകരിച്ചു. സമാധാനമെന്ന ദാനത്തിനായുള്ള പ്രാർത്ഥന തുടരാമെന്ന് പറഞ്ഞ പാപ്പ പ്രത്യേകിച്ച് പീഡിത ഉക്രൈനിലും പലസ്തീനിലും ഇസ്രായേലിലും ലെബനനിലും മ്യാൻമാറിലും സുഡാനിലും കോംഗോ ജനാധിപത്യ റിപ്പബ്ലിക്കിലും സമാധാന ദാനം ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കാൻ എല്ലാവരെയും ക്ഷണിച്ചു. സകലരെയും കന്യാമറിയത്തിന്റെ മാതൃസന്നിഭ മാധ്യസ്ഥ്യത്തിന് ഭരമേൽപ്പിക്കുകയും എല്ലാവർക്കും ശുഭഞായർ ആശംസിക്കുകയും ചെയ്തുകൊണ്ടാണ് പാപ്പ തന്റെ ത്രികാല ജപസന്ദേശം ഉപസംഹരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ കേട്ടത് റോമിലെ ജെമേലി ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് പാപ്പ വരമൊഴിയായി നൽകിയ ത്രികാല പ്രാർത്ഥനാ സന്ദേശം. ഇനി ഒരു മരിയ ഗീതി. വിജയ് യേശുദാസ് ആലപിച്ച ഈ ഗാനത്തിന്റെ വരികൾ ബേബി ജോൺ കലയന്താനിയുടേതാണ്. ഈണം പകർന്നിരിക്കുന്നത് പീറ്റർ ചേരാനന്ദ്.
ഈശുനാഥൻ കാൽവരിയിൽ അന്തിമ നിമിഷങ്ങളിൽ അരുളിയ തിരുവചനം ഇതാ ഇതാ നിന്റെ അമ്മ. ഈശുനാഥൻ കാൽവരിയിൽ അന്തിമ നിമിഷങ്ങളിൽ അരുളിയ തിരുവചനം ഇതാ ഇതാ നിന്റെ അമ്മ. വിശുദ്ധ പാദകളിൽ നിനക്കു നീങ്ങിടാ, കരം പിടിച്ചിടുവാ. ഇതാ ഇതാ നിന്റെ അമ്മ, വിശുദ്ധ പാദകളിൽ നിനക്കു നീങ്ങിടാ, കരം പിടിച്ചിടുവാ. ഇതാ ഇതാ നിന്റെ അമ്മ, ഈശോനാഥൻ കാൽവരിയിൽ അന്തിമ നിമിഷം അരുളിയ തിരുവചനം, ഇതാ ഇതാ നിന്റെ അമ്മ.
ഇതോടെ വത്തിക്കാൻ റേഡിയോയിൽ നിന്ന് മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.